ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. വയനാട് ചേലക്കര മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പും നാളെ. വെല്ലുവിളികളെയും ഭീഷണികളെയും ഫലപ്രദമായി നേരിടാൻ സാഹചര്യങ്ങൾക്കനുസൃതമായ പ്രതിരോധമാണ് ആവശ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 266 കോടി രൂപ കേന്ദ്ര സർക്കാർ ഗ്രാന്റിനത്തിൽ അനുവദിച്ചു. ഗാന്ധിജിയുടെ ആകാശവാണി സന്ദർശന സ്മരണയിൽ ഇന്ന് പൊതുജനസേവന പ്രക്ഷേപണ ദിനം. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കിരീടം ഇന്ത്യയുടെ അരവിന്ദ് ചിദംബരത്തിന്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വോട്ടെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. മണ്ഡലങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് രാവിലെ ആരംഭിച്ചു. നാളെ രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും. മണ്ഡലങ്ങളിൽ നിശബ്ദ പ്രചാരണം പുരോഗമിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മണ്ഡലപരിധിയിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വകാര്യ വാണിജ്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ശമ്പളത്തോടുകൂടിയ അവധി ബാധകമാണ്. ഈ മാസം 20 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ അധികം ലഭിച്ച ദിവസങ്ങളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇന്ന് പാലക്കാട് നഗരസഭാ പ്രദേശങ്ങളിലാണ് പ്രചാരണം നടത്തുന്നത്. വൈകിട്ട് നടക്കുന്ന NDA പ്രചാരണ പൊതുസമ്മേളനം യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ MP ഉദ്ഘാടനം ചെയ്യും. LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഇന്ന് മാത്തൂർ പിരായിരി പഞ്ചായത്തുകളിലാണ് പ്രചാരണം നടത്തുന്നത്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇന്നത്തെ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്.
ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒന്നാംഘട്ട വോട്ടെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. 43 മണ്ഡലങ്ങളിലാണ് നാളെ പോളിംഗ്. 15,344 ബൂത്തുകളാണ് വോട്ടെടുപ്പിനായി ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ 225 പോളിംഗ് ബൂത്തുകൾ പ്രശ്നസാധ്യതയുള്ളവയാണ്. 1,37,00,000 വോട്ടർമാരാണ് ഒന്നാംഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. 683 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഈ മാസം 20 ജാർഖണ്ഡിലെ 38 മണ്ഡലങ്ങളിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ്. ഈ മാസം 20 ഒറ്റഘട്ടമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കളുമായ അമിത്ഷാ, നിതിൻ ഗഡ്കരി തുടങ്ങിയവരും പ്രചാരണ രംഗത്തുണ്ട്. മഹാവികാസ് അഘാഡി സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഇന്ന് തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. NCP SP നേതാവ് ശരത് പവാർ, ശിവസേന UBT വിഭാഗം നേതാവ് ആദിത്യ താക്കറെ എന്നിവരും പ്രചാരണ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ ചേലക്കര ഉൾപ്പെടെ 11 സംസ്ഥാനങ്ങളിലെ 33 നിയമസഭാ മണ്ഡലങ്ങളിലാണ് നാളെ ഉപതെരഞ്ഞെടുപ്പ്. രാജസ്ഥാനിൽ 7 പശ്ചിമബംഗാളിൽ 6 സീറ്റിലും അസമിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. കർണാടക, മധ്യപ്രദേശ്, സിക്കിം, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലും നാളെയാണ് ഉപതെരഞ്ഞെടുപ്പ്. വെല്ലുവിളികളെയും ഭീഷണികളെയും ഫലപ്രദമായി നേരിടാൻ സാഹചര്യങ്ങൾക്കനുസൃതമായ പ്രതിരോധമാണ് ആവശ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹി ഡിഫൻസ് കോൺഫറൻസ് 2024 ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാവി വെല്ലുവിളികളെ നേരിടാൻ തന്ത്രപരമായ ഈ സമീപനം വളരെയേറെ സഹായിക്കുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
Adaptive defense at its core is a strategic approach where a nation's military forces and the defense mechanisms continuously evolve to counter emerging threats and challenges effectively. It is not merely responding to what has happened but anticipating what could happen and preparing for this proactively.
സുരക്ഷാ പ്രശ്നങ്ങളും പ്രതിരോധവും സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഡൽഹി ഡിഫൻസ് ഡയലോഗ് വേദി ഒരുക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെയും മേഘാലയയിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 15 ധനകാര്യ കമ്മീഷൻ പ്രകാരം ഗ്രാന്റ് കേന്ദ്ര സർക്കാർ അനുവദിച്ചു. കേരളത്തിന് രണ്ടാം ഗഡുവായി 266.8 കോടി രൂപയും മേഘാലയയ്ക്ക് ആദ്യ ഗഡുവായി 27 കോടി രൂപയുമാണ് അനുവദിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ന് പൊതുജന സേവന പ്രക്ഷേപണ ദിനം. 1947 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആകാശവാണി സന്ദർശിച്ചതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും നവംബർ 12 പൊതുജന സേവന പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. വിഭജനത്തെ തുടർന്ന് കുരുക്ഷേത്രയിലെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവരെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുന്നതിനായിരുന്നു ഗാന്ധിജി ആകാശവാണിയിലെത്തിയത്.
घनश्याम दास जी ने शायद सोचना की कि अगर मैं रेडियो से बोलूं आपके लिए और आपके सामने तो अच्छा होगा, और पीछे जब जा सकता हूं तब जाऊं, तो मैं तो आपके पास आने की कोशिश कर रहा हूं। मैंने कुछ भी हिंदुस्तान की सेवा की है या तो कहूं कि जगत की, क्योंकि मेरे पास हिंदुस्तान और जगत कोई अनोखी चीज नहीं है। अगर हिंदुस्तान की सेवा करता हूं तो उसके मार्फत भी सारे जगत की सेवा करना, ये मेरा जीवन भर का मंत्र है।
ഗാന്ധിജി ആദ്യമായും അവസാനമായും ആകാശവാണിയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തതും ഈ ദിവസമായിരുന്നു. 2001 നവംബർ 12 പൊതുസേവന പ്രക്ഷേപണ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേന്ദ്രഭരണ പ്രദേശമായ ദാദർ ആൻഡ് നഗർ ഹവേലി ദാമൻ ദ്വീപിലെത്തും. ദാമനിലെ NIFT ക്യാമ്പസ്, ജാംപൂരിലെ പക്ഷി സങ്കേതം, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ രാഷ്ട്രപതി ഇന്ന് സന്ദർശനം നടത്തും. നാളെ സിൽവാസയിലെ നമോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീമതി മുർമു സന്ദർശിക്കും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും സംവദിക്കും. ദിയുവിലെ INS ഖുക്രി നാവികസേനാ സ്മാരകവും രാഷ്ട്രപതി സന്ദർശിക്കും. ഡൽഹിയിലെ വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തുടരുന്നു. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കനുസരിച്ച് രാജ്യതലസ്ഥാനത്ത് ഇന്ന് രാവിലെ വായു ഗുണനിലവാര സൂചികയിൽ 354 റിപ്പോർട്ട് ചെയ്തു. അടുത്ത 3 ദിവസം വരെ ഡൽഹിയിൽ പുകമഞ്ഞ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ഒക്ടോബർ 1 മുതൽ ഈ മാസം 10 വരെ 3 കോടിയോളം പേർ ദക്ഷിണ മധ്യ റെയിൽവേ ശൃംഖലയുടെ യാത്ര ചെയ്തതായി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8 ലക്ഷം അധിക യാത്രക്കാർ ഈ ഉത്സവകാലത്ത് റെയിൽവേയുടെ സേവനം ഉപയോഗിച്ചെന്നും അധികൃതർ വ്യക്തമാക്കി. യാത്രക്കാരുടെ അധിക തിരക്ക് ഒഴിവാക്കുന്നതിനായി പതിവ് സർവീസുകൾക്ക് പുറമെ ഉത്സവ സീസണിൽ 860 പ്രത്യേക സർവീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാർക്ക് സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കാൻ പ്രധാന സ്റ്റേഷനുകളിൽ അധിക ടിക്കറ്റ് കൌണ്ടറുകളും പ്രവർത്തിപ്പിക്കുകയും RPFന്റെ സേവനം ഉറപ്പുവരുത്തുകയും ഉൾപ്പെടെ ചെയ്തതായും റെയിൽവേ അറിയിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ കാലാവധി 2026 ജൂലൈ 14 വരെ കേന്ദ്ര സർക്കാർ നീട്ടി. ഇക്കഴിഞ്ഞ ജൂലൈ 15 വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. വിമാനക്കമ്പനിയായ ക്ലബ് വിസ്താര എയർ ഇന്ത്യയുമായി ലയിച്ചു. ഇന്നലെയായിരുന്നു വിസ്താരയുടെ അവസാന അന്താരാഷ്ട്ര വിമാന സർവീസ്. യാത്രക്കാർക്ക് തിരിച്ചറിയുന്നതിനായി ഇനി മുതൽ വിസ്താര ഫ്ളൈറ്റുകൾ AI2 എന്ന കോഡ് ഉപയോഗിക്കും. വിസ്താരയുടെ ജീവനക്കാരെ നിലനിർത്തുമെന്നും സർവീസുകൾ പഴയതുപോലെ തുടരുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. ടാറ്റ ഗ്രൂപ്പിന്റെയും സിംഗപ്പൂർ എയർലൈൻസിന്റെയും സംയുക്ത സംരംഭമായ വിസ്താര 2015 പ്രവർത്തനം ആരംഭിച്ചത്. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കിരീടം ഇന്ത്യയുടെ അരവിന്ദ് ചിദംബരത്തിന്. ഫൈനലിൽ അമേരിക്കയുടെ ലവോൺ അരോണിയനെയാണ് ചിദംബരം പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലെ ചലഞ്ചേഴ്സ് ടൈറ്റിൽ വി പ്രണവ് സ്വന്തമാക്കി. ജപ്പാൻ മാസ്റ്റേഴ്സ് സൂപ്പർ 500 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ PV സിന്ധു, ലക്ഷ്യ സെൻ എന്നിവർ മത്സരിക്കും. വനിതാ സിംഗിൾസിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ സിന്ധു തായ്ലന്റ് താരത്തെയും ലക്ഷ്യ മലേഷ്യൻ താരത്തെയുമാണ് നേരിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ചേലക്കര മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പും നാളെ. വെല്ലുവിളികളെയും ഭീഷണികളെയും ഫലപ്രദമായി നേരിടാൻ സാഹചര്യങ്ങൾക്കനുസൃതമായി പ്രതിരോധമാണ് ആവശ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 266 കോടി രൂപ കേന്ദ്ര സർക്കാർ ഗ്രാന്റ് ഇനത്തിൽ അനുവദിച്ചു. ഗാന്ധിജിയുടെ ആകാശവാണി സന്ദർശന സ്മരണയിൽ ഇന്ന് പൊതുജന സേവന പ്രക്ഷേപണ ദിനം. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കിരീടം ഇന്ത്യയുടെ അരവിന്ദ് ചിദംബരത്തിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.